ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1:1-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഗനാണ് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി താൻ കണ്ടത് ഒക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അതിൻ്റെ 1 ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ആദ്യത്തെ വാചകം യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അതാണ് ഇന്ന് നമ്മൾ എടുക്കുവാൻ പോകുന്ന വിഷയം. ഇവിടെ വായിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വെളിപ്പാട് എന്നതിൻ്റെ ഗ്രീക്ക് പദം അപ്പോകാലിപ്സിസ് എന്നാണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം മറച്ചിരിക്കുന്ന ശീല മാറ്റുക എന്നാണ്. ദൈവം നിശ്ചയിച്ചിട്ടുള്ളതും മനുഷ്യർക്ക് വെളിപ്പെടാതെ മറഞ്ഞു കിടക്കുന്നതുമായ വസ്തുതകളെ വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഒരു പ്രതിമയുടെ മുന്നിലിരിക്കുന്ന മറ നീക്കുമ്പോൾ ആ പ്രതിമ നയനഗോചരമാകുന്നത് പോലെ ഭവിഷ്യൽ സംഭവങ്ങളെ മറ നീക്കി കാണിക്കുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തിന് ഈ പേര് ലഭിച്ചത്. പിതാവാം ദൈവം പുത്രന് ഈ വെളിപ്പാട് പരമേൽപ്പിക്കുകയും നമ്മുടെ കർത്താവ് അത് വെളിപ്പെടുത്തി തരികയും ചെയ്തതുകൊണ്ട് ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തു വെളിപ്പെടുത്തി തന്നത് എന്ന് സാരം. എന്നാൽ അക്ഷരപ്രകാരമുള്ള അർത്ഥവും നാം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലാ പുരുഷന്മാർക്കാകെ ഒലിവുമലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷം ഒരു മേഘം അവനെ മറച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ശിഷ്യന്മാർ പിന്നീട് അവനെ കണ്ടിട്ടില്ല. പിന്നീട് കർത്താവ് ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ആത്മാവിനാൽ അവർക്ക് വെളിപ്പെട്ടതനുസരിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് സ്വർഗം തുറന്നതായും പിതാവിൻ്റെ വലത്തുഭാഗത്ത് അഥവാ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു എന്നും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു, ഇത് ഉള്ളത് തന്നെയൊന്ന് ന്യായാധിപ സംഘമൊക്കെയും ചോദിച്ചപ്പോൾ സ്തേഫാനോസ് വലിയ പ്രസംഗം ചെയ്തു. ആ പ്രസംഗം കേട്ടിട്ട് അവർ മാനസാന്തരപ്പെടുകയല്ലായിരുന്നു. അവരെല്ലാവരും അവരുടെ നേരെ കോപിക്കുകയായിരുന്നു, പല്ല് കടിച്ച് അവരുടെ നേരെ പാഞ്ഞിരുന്നു. അവരുടെ കൈ കല്ലുകൾ ഇരിക്കുമ്പോൾ അവനെ കല്ലെറിയുവാൻ തക്കണം ഭാവിച്ചിരിക്കുമ്പോൾ സ്തേഫാനോസ് സ്വർഗത്തേക്ക് നോക്കി എന്ന് നമ്മൾ വായിക്കുന്നു. സ്വർഗത്തേക്ക് നോക്കിയിട്ട് താൻ പറഞ്ഞ വാദ്യം എങ്ങനെയാണ്? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവസിംഹാസനവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞത്. താൻ ആ കാഴ്ച കണ്ടപ്പോൾ യേശുവിൻ്റെ വർണ്ണന താൻ അവിടെ വിവരിച്ചിട്ടില്ല. യേശു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. യേശുവിൻ്റെ ഒരു വർണ്ണന സ്തേഫാനോസിൽ നിന്ന് ലഭിച്ചതായി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 9 ശൌൽ എന്ന് പറയുന്ന പുരുഷൻ ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ തക്കവണ്ണം മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങിക്കൊണ്ട് കുതിരപ്പുറത്ത് യെരുശലേമിലേക്ക് പോകുമ്പോൾ ദമാസ്കസിൻ്റെ പടിവാതുക്കൾ വെച്ച് സൂര്യനെ കവിയുന്നൊരു പ്രകാശം അവനെ തട്ടി താഴെയിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അവനൊരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ശൗൽ അങ്ങോട്ട് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? കർത്താവ് കൊടുത്ത മറുപടി, നീ ഉപദ്രവിക്കുന്ന നസറേനാകുന്ന യേശുവാകുന്നു ഞാൻ. അടുത്തായിട്ട് അവൻ ചോദിക്കുന്നു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവ് കൊടുത്ത മറുപടി, നീ പോക, നീ ചെയ്യുവാനുള്ളത് ഞാൻ പിന്നാലെ നിന്നെ അറിയിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഡമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് യേശുവിനെ മിന്നൽ വേഗതയിലുള്ള ഒരു കാഴ്ചയായിട്ട് മാത്രമാണ് കണ്ടത്. ആ കാഴ്ചയെക്കുറിച്ച് കൂടുതലായിട്ട് വർണ്ണിച്ചിട്ടുമില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷം യേശു എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും ഏതെല്ലാം ഔദ്യോഗിക സ്ഥാനങ്ങളിൽ താൻ ആയിരിക്കുന്നു എന്നുള്ളതും ഏതെല്ലാം നിലയിൽ താൻ ഇരിക്കും എന്നുള്ളതും വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും മാത്രമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപൂർണനായും രാജപുരോഹിതനായും വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മാർവിലുള്ള പൊൻകച്ച രാജത്വത്തെ കാണിക്കുന്നു. താൻ ധരിച്ചിരിക്കുന്ന നിലയങ്കി പൗരോഹിത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമായി യേശു ക്രിസ്തുവിനെ ഈ 1-ാം അധ്യായത്തിൽ ദർശിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവും പുരോഹിതനുമായി നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയും. യേശു ക്രിസ്തുവിന് 3 ഔദ്യോഗിക സ്ഥാനങ്ങളുണ്ട്. 1, താൻ രാജാവാണ്. 2, താൻ പ്രവാചകനാണ്. 3, താൻ പുരോഹിതനാണ്. വിദ്വാൻമാർ യേശുവിനെ കൊണ്ട് കാഴ്ച സമർപ്പിച്ചപ്പോൾ യേശു ക്രിസ്തുവിന് 3 സുഗന്ധവർഗങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് കാഴ്ച വെച്ച 3 വസ്തുതകൾ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് കാഴ്ച വെച്ചതായി നമുക്ക് കാണുവാൻ തക്കണം കഴിയും. 3 വസ്തുതകൾ: പൊന്ന്, മൂര്, പുന്തുരുക്കം. ഈ 3 സമ്മാനങ്ങൾ, 3 വസ്തുതകൾ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് കാഴ്ച വെച്ചു. പൊന്ന്, യേശു ക്രിസ്തു രാജാവാണെന്നും 3, യേശു പുരോഹിതനാണെന്നും 3, യേശു പ്രവാചകനാണെന്നും കുന്തിരുക്കം യേശു പുരോഹിതനാണെന്നും വെളിപ്പെടുത്തുന്ന 3 വസ്തുതകളാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ: പൊന്ന്, യേശു രാജാവാണെന്നും 3, യേശു പ്രവാചകനാണെന്നും കുന്തിരുക്കം യേശു പുരോഹിതനാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തൻ്റെ മാർവിലുള്ള പൊൻകച്ച രാജ്യത്വത്തെ കാണിക്കുന്നു. താൻ ധരിച്ചിരിക്കുന്ന നിലയെങ്കിൽ പൗരോഹിത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. രാജാവും തൻ്റെ രാജ്യത്വത്തെ വെളിപ്പെടുത്തുന്നതും തൻ്റെ പൗരോഹിത്യത്തെയും വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. 2, 3 അധ്യായങ്ങളിൽ ക്രിസ്തു ആസയിലുള്ള 7 സഭകളുടെ അഥവാ 7 നിലവളുക്കളുടെ നടുവിൽ നടക്കുന്നതിനായി വെളിപ്പെടുത്തിയിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ പിതാവിൻ്റെ സന്നിധി താൻ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തിയ ശേഷം 2, 3 അധ്യായങ്ങളിൽ സഭകളുടെ നടുവിൽ നടക്കുന്നതിനായി അഥവാ സഭയുടെ പരിപാലകനായി യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അന്നാസയിൽ ഉണ്ടായിരുന്ന 7 സഭകളാണ് എഫസോസ്, സ്മുർണ, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾ. കുറഞ്ഞത് 10 സഭകളെങ്കിലും അന്ന് ആസയിൽ ഉണ്ടായിരുന്നു. തിരുവചനത്തിൽ തന്നെ വേറെ 3 സഭകളുടെ പേരോട് പറയുന്നുണ്ട്: കൊലോസിയ, ത്രോവാസ്, ഹിയറപ്പോലീസ് എന്ന് പറയുന്ന 3 സഭകൾ കൂടി യോഹന്നാൻ ഈ ദൂത് കൊടുക്കുന്ന സന്ദർഭത്തിൽ അന്ന് ആസയിലുണ്ടായിരുന്നു. എന്നാൽ ഈ 7 സഭകളെ മാത്രം എടുത്ത് ദൂത് കൊടുക്കാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. 7 എന്ന സംഖ്യ പൂർണ്ണതയെ കാണിക്കുന്നു. സഭാകാലം മൊത്തത്തെ കാണിക്കുന്നതാണ് ഈ 7 സഭകൾ. പെന്തക്കോസ്ത് നാളിലാണ് സഭ ആരംഭിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള സഭാകാലം മൊത്തത്തെ കാണിക്കുന്നതാണ് ഈ 7 സഭകൾ. യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കാണുന്നത് 7 നിലവിളക്കുടെ നടുവിൽ നടക്കുന്നവനായിട്ടാണ്. ആ 7 നിലവിളക്കുകൾ ആസിയിലുള്ള ദൂത് കൊടുക്കുന്ന ആ 7 സഭകളെ ചൂണ്ടിക്കാണിക്കുന്നു. സഭാകാലം മൊത്തത്തെ കാണിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സഭയെ കാണിക്കുന്നു. ആ സഭയുടെ നടുവിൽ യേശു ക്രിസ്തു നടക്കുന്നതിനായിട്ട്, ഉലാവിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് രണ്ടും മൂന്നും വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, യേശു ക്രിസ്തു സഭയുടെ പരിപാലകനാണ്. യേശുവാണ് സഭയെ പണിയുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. 4-ാം അധ്യായത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നതിനായി യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ആരാധനയുടെ കേന്ദ്ര വസ്തുവായി യേശുവിനെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ തക്കൊണ്ടും കഴിയും. ദൈവമക്കളെ, 4-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്ന കാഴ്ച, സ്വർഗം തുറന്നിരിക്കുന്നതും ഒരു വാതിൽ, സ്വർഗത്തൊരു വാതിൽ തുറന്നിരിക്കുന്നതും യോഹന്നാൻ കണ്ടു. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാണത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ആത്മവിശനായി, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരകത്തോട് സദൃശ്യമായ പച്ചവില്ലേ. അടുത്തത്, സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഈ 24 സിംഹാസനങ്ങളുടെ നടുവിൽ കാണുന്ന സിംഹാസനത്തിൽ അതേ നമ്മുടെ കർത്താവായ യേശു ഇരിക്കുന്നതായി കാണുവാൻ തക്കൊണ്ടും കഴിയുന്നു. അവർ എഴുതിക്കുന്നത്, ഇരിക്കുന്നവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞ കാര്യം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിതാവാ ദൈവത്തോടുകൂടെ പിതാവിൽ, പിതാവിൻ്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നവനായി വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 5-ാം അധ്യായത്തിൽ ആരാധനയുടെ കേന്ദ്ര വിഷയമായി യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിച്ച വീണ്ടെടുപ്പിൻ്റെ പ്രാധാന്യം ഈ അധ്യായത്തിൽ കാണുവാൻ തക്കൊണ്ടും കഴിയും. ഇവിടെ 24 മൂപ്പന്മാരുടെ പാട്ട് നമ്മൾക്ക് കേൾക്കാം. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. കുഞ്ഞാടിനെ അവർ ആരാധിക്കുന്നു, നീയാണ് അറുക്കപ്പെട്ടതെന്നും നീയാണ് ആരാധനയ്ക്ക് യോഗ്യനെന്നും പറഞ്ഞ്, അതേ നീ നിമിത്തമാണ് ഞങ്ങളുടെ വന്നു എന്നുള്ള നന്ദി സൂചകമായിട്ടുള്ള പാട്ടിൻ്റെ അടികൾ നമുക്ക് ഇവിടെ കാണുവാൻ തക്കൊണ്ടും കഴിയും. യേശു ക്രിസ്തുവിനെ ആരാധനയുടെ ഒരു കേന്ദ്ര വിഷയമായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ ഭൂമിയിൽ ന്യായം വിധി നടത്തുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലാണ് ആ മഹോദരകാലം ആരംഭിക്കുന്നത്. 6-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെള്ളക്കുതിരയെ കണ്ടല്ലോ, അതിന്മേൽ ഇരിക്കുന്നതിൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു. അന്തിക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത നമുക്ക് കാണുവാൻ തക്കണം കഴിയും. മഹോദരകാലം ആരംഭിക്കുകയാണ്. കർത്താവ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടമുണ്ടാകും എന്ന് പറയുകയുണ്ടായല്ലോ. ആ മഹാകഷ്ടം ആരംഭിക്കുന്ന ആ അധ്യായമാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ ഭൂമിയിൽ ന്യായവിധി നടത്തുന്നതായി യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുവാണ് ന്യായവിധി നടത്തുന്നത്. കൂടാതെ ഭൂമിയിൽ നിന്നും ചില രക്ഷിത ഗണത്തെ വിടുവിക്കുന്നതിനായും യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ യേശു ന്യായവിധി നടത്തുന്നവനായും ചില രക്ഷിത ഗണങ്ങളെ വെളിപ്പെടുത്തുന്ന രക്ഷിക്കുന്നതായും വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയിലാണ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 19 അധ്യായത്തിൽ ക്രിസ്തുവിനെ ആദ്യം സഭാകാന്തനായും പിന്നീട് സൈന്യാധിപനായും വെളിപ്പെടുത്തിയിരിക്കുന്നു. 19 അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, കുഞ്ഞാടിൻ്റെ നാ സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. 9 വാക്യത്തിൽ വെളിപ്പാട് 19:9 കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നു. യേശു ക്രിസ്തുവിനെ സഭാകാന്തനായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ സൈന്യാധിപനായും വെളിപ്പെടുത്തിയിരിക്കുന്നു. 19:11 വാക്യത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യവരവ്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവനെ വിശ്വസ്തനും സത്യവാനും എന്ന് പേർ, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് പരസ്യമായി പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് ഈ 19:11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 4 വെളിപ്പാട് 4 ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഇപ്പോൾ സഭയുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്, സൈന്യാധിപനായി കടന്നു വരികയാണ്. സഭാകാന്തനായും സൈന്യാധിപനായും വെളിപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ് വെളിപ്പാട് പുസ്തകം 19:20. 20 യേശു രാജാതി രാജാവായി വാഴുന്നവനായി വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ യെശയ്യാപ്രവചനം 32:1 വാക്യത്തിൽ വായിക്കുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും എന്ന് നമ്മൾ വായിക്കുന്നു. 1000 സാത്താനെ പിടിച്ച് ചങ്ങലിട്ട് പൂട്ടുന്ന രംഗം നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ടും കഴിയും. 20:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം ഒരു ദൂതൻ അഹാത്തിന് താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങുന്നു ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ചങ്ങലയിട്ടു, 1000 കഴിയോളും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഹാത്തി തള്ളിയിട്ട് അടച്ചു കൂട്ടുകയും മീതെ മുദ്രിടുകയും ചെയ്തു. അതിന് ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു 1000 വാഴ്ച ഈ ഭൂമിയിൽ നടത്തുവാൻ തക്കണം പോവുകയാണ്. അതേ ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം അവർ 4 24 അവർ ജീവിച്ചു 1000 ക്രിസ്തുവിനോട് വാണു. യെശയ്യാ 32:1 ഇങ്ങനെ വായിക്കുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന്. 20:1 യേശു രാജാതി രാജാവായി വാഴുന്നവനായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ലോകത്തെ അവൻ ഭരിക്കും. കൂടാതെ ഇതേ അധ്യായം 20:11-15 വാക്യങ്ങളിൽ യേശു ക്രിസ്തു നടത്തുന്ന അന്ത്യന്യായവിധി നടത്തുന്നവനായി യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 11 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ 2 മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. 20:11 വാക്യങ്ങളിൽ അന്ത്യന്യായവിധി നടത്തുന്നവനായി യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നുള്ള വിഷയത്തെ ഞാൻ തെളിയിക്കുകയാണ്. യേശുവിനെ ഏതെല്ലാം നിലയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. 21 യേശുവിനെ സഭാകാന്തനായും പുതിയ യെരുശലേമിൻ്റെ വിളക്കായും വെളിപ്പെടുത്തിയിരിക്കുന്നു. 22 ആരാധനയുടെ കേന്ദ്രമായി യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ രാജ്യം പിതാവിനെ ഏൽപ്പിച്ച് കീഴ്പ്പെടുന്നു എന്ന് വായിക്കുന്നു. മനുഷ്യപുത്രൻ എന്ന നിലയിൽ താൻ ചെയ്ത് തികയ്ക്കേണ്ട പ്രവൃത്തികൾ തികച്ച് ദൈവപുത്രൻ എന്നുള്ള നിലയിൽ പിതാവിനോട് ഏകീഭവിച്ച് ദൈവിക പ്രോഗ്രാമിൽ പ്രവേശിക്കുകയാണ്. നാം ഇതുവരെ ചിന്തിച്ചിൽ നിന്നും ക്രിസ്തു ആരായിരിക്കുന്നുവെന്നും ഇനിയും ഏതെല്ലാം നിലയിൽ ആയിത്തീരുമെന്നും വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. പിതാവാം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഈ വെളിപ്പാട് പുത്രന് നൽകുകയും പുത്രൻ അത് ഒരു ദൂതനെ ഏൽപ്പിക്കുകയും ദൂതൻ അത് പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന് പ്രദർശിപ്പിക്കുകയും ചെയ്തു. മഹത്തായ ക്രിസ്തുവിൻ്റെ വെളിപ്പാടായ ഈ പുസ്തകം യോഹന്നാൻ മുഖാന്തരം ദൈവസഭയ്ക്ക് ലഭിപ്പാൻ തക്കണമിടയായി. ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ ഓതർ ദൈവമാണ്. കാരണം ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞുകിടന്ന വെളിപ്പാടുകളാണ്. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു വന്നു, പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞതായ വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലും മറ്റും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പിതാവിൻ്റെ തിരുഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്ന, പുത്രനെ പോലും അറിയാൻ പാടില്ലാതിരുന്ന ആ രഹസ്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നപ്പോൾ പിതാവിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന സൂക്ഷിച്ചു വച്ചിരുന്ന ഈ വെളിപ്പാട് മുഴുവൻ പുത്രന് നൽകി. പുത്രൻ ഒരു ദൂതനെ അത് ഏൽപ്പിച്ചു. ദൂതൻ്റെ കൊടുത്തു വിട്ടിട്ട് പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുന്ന യോഹന്നാന് അത് പ്രദർശിപ്പിച്ച് കാണിക്കുകയുണ്ടായി. യോഹന്നാൻ അതൊരു പുസ്തകമാക്കി ദൈവസഭയ്ക്ക് ദാനം ചെയ്യുകയും ചെയ്തു. ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ ഗ്രന്ഥകാരൻ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് മനുഷ്യൻ്റെയോ ദൂതൻ്റെയോ ഉൽപ്പന്നമല്ല. ഇത് യോഹന്നാൻ്റെ വെളിപ്പാടുമല്ല. യോഹന്നാന് പ്രദർശിപ്പിച്ച വെളിപ്പാടാണ്. ഈ വെളിപ്പാടുകൾ പുസ്തക രൂപത്തിൽ നൽകിയത് അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുക. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8-ാമത്തെ വാക്യവും. വെളിപ്പാട് പുസ്തകത്തിന് ദാനിയേൽ പ്രവചനത്തോട് വലിയ ബന്ധമുണ്ട്. അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്ന ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുക. ദാനിയേൽ 12:9. അന്ത്യകാല സംഭവങ്ങളെ വെളിപ്പാട് പുസ്തകത്തിൽ മറമാറ്റി കാണിക്കുന്നു. അന്ത്യകാലത്ത് എഴുന്നേൽക്കുവാനുള്ള 10 രാജ്യങ്ങളെ 10 രാജാക്കന്മാരെ പറ്റി ദാനിയേലും യോഹന്നാനും ദർശിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. 17-ാം അധ്യായം 12-ാമത്തെ വാക്യം. വെളിപ്പാട് 13:1, 17-ാം അധ്യായം 12-ാമത്തെ വാക്യം. എതിർ ക്രിസ്തുവിനെ ദാനിയേൽ ദർശനത്തിൽ കണ്ടു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 24-ും 25-ും വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 26-ും 27-ും വാക്യങ്ങൾ. എന്നാൽ യോഹന്നാന് അന്ത്യക്രിസ്തുവിനെ പറ്റി വ്യക്തമായ വെളിപ്പാടുണ്ടായി. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വായിച്ചു നോക്കുക. അതെല്ലാം നമ്മൾ മുൻപോട്ട് ക്ലാസ്സുകൾ നീങ്ങുമ്പോൾ ആ അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ വിശദമായി ആ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നതാണ്. ദാനിയേലിനും യോഹന്നാനും മഹോദ്രകാല ദൈർഘ്യം വ്യക്തമായി വെളിപ്പെട്ടു. ദാനിയേലിനും യോഹന്നാനും മഹോദ്രകാലത്തിൻ്റെ ദൈർഘ്യം കാലം എത്രയുണ്ടെന്ന് വ്യക്തമായി ഇവർക്ക് വെളിപ്പെടുകയുണ്ടായി. ദാനിയേൽ 7:25, കാലവും കാലങ്ങളും കാലാംശവും. വെളിപ്പാട് പുസ്തകം 12:14 ഒരു കാലവും ഇരുകാലവും അരക്കാലവും. 70 ആഴ്ചവട്ടങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് ദാനിയേലിന് ലഭിച്ചു. അതിൽ നിവൃത്തിയാകുവാനുള്ള 70-ാം ആഴ്ചവട്ടം അഥവാ 7 വർഷങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നു. ഈ 70 ആഴ്ചവട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഞാനിപ്പോൾ അത് ചുരുക്കമായി പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടങ്ങൾ, 9-ാം അധ്യായം ദാനിയേൽ 9:25 മുതൽ 27-ാം വാക്യം വരെ, 70 ആഴ്ചവട്ടങ്ങൾ 70 × 7 = 490 ദിവസങ്ങൾ. ഒരു ദിവസത്തിന് ഒരു വർഷത്തെ കണക്ക് വെച്ച് സംഖ്യാപുസ്തകത്തിലൊരു കണക്കുണ്ട്. അത് ഞാൻ പിന്നീട് 70 ആഴ്ചവട്ടങ്ങളെക്കുറിച്ച് ക്ലാസ് പഠിപ്പിക്കുമ്പോൾ വിശദമായി അത് പഠിപ്പിക്കുന്നതാണ്. 70 × 7 = 490 വർഷങ്ങൾ, അല്ലെങ്കിൽ 69 ആഴ്ചവട്ടങ്ങൾ, അല്ലെങ്കിൽ 483 വർഷങ്ങൾ. 70 ആഴ്ചവട്ടങ്ങളിൽ 69 ആഴ്ചവട്ടങ്ങൾ അഥവാ 483 വർഷങ്ങൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ പൂർത്തിയായി. ക്രിസ്തുവിൻ്റെ മരണം വരെ ഉള്ള വർഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ 483 വർഷം. ഇപ്പോൾ എനിക്കിത് വിശദീകരിക്കാൻ തക്കെ ഒക്കത്തില്ല. 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയിലുള്ള കാലയളവാണ് സഭായുഗം. ഈ സഭായുഗത്തിലാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. സഭയുടെ ഉൾപ്രാവണ ശേഷം അവസാനത്തെ ആഴ്ചവട്ടമായ 70-ാം ആഴ്ചവട്ടം ആരംഭിക്കും. അതാണ് മഹോദരകാലം. അത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലമാണ്. അത് 7 വർഷമാണ്. ദാനിയേൽ പ്രവചനത്തിൽ അതിൻ്റെ സൂചന ലഭിക്കുന്നു. ദാനിയേൽ 9:27. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ആ കാലഘട്ടം മുഖ്യ വിഷയമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ 70 ആഴ്ചവട്ടങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ആ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയും യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ആ 1-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം എന്തെല്ലാം വെളിപ്പെടുത്തുന്നു? 1 ആമോസിൻ്റെ പ്രവചനം 3:7. ദൈവം സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നു. 2 യരമ്യാപ്രവചനം 33:6. സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി വെളിപ്പെടുത്തുന്നു. 3 ദാനിയേൽ പ്രവചനം 2:22. അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. 4 ആവർത്തനം 22:28. അനുസരിച്ച് നടക്കേണ്ടതിന് വെളിപ്പെടുത്തുന്നു. 5 കൊരിന്ത്യർ 2:10. ആത്മാവിനാൽ വെളിപ്പെടുത്തുന്നു. 6 ഗലാത്തിലേഖനം 1:11-12. യേശു ക്രിസ്തുവിനാൽ വെളിപ്പെടുത്തുന്നു. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യയില്ല. ആമോസ് 3:7. ആകയാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സകല രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതാണ് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, വെളിപ്പാട് പുസ്തകം. അപ്പോസ്തലപ്രവൃത്തി 8:30-31 ഒരുത്തൻ പൗരൻ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിച്ച ചോദ്യം ഈ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും അർത്ഥവത്താണ്. യെശയ്യാപ്രവചനം 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അത് കൂട്ടിവരുത്തത്. ആകയാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ച് പഠിപ്പാൻ ദൈവം കൃപ നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ അതെ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടതായ ഒരു പുസ്തകമാണ്. ഈ വെളിപ്പാട് പുസ്തകം നമുക്കിപ്പോൾ തുറക്കപ്പെട്ട് ലഭിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് അന്ത്യകാലത്തേക്ക് ദാനിയേൽ പ്രവചനം അടച്ച് മുദ്രയിട്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ആ വെളിപ്പാട് പുസ്തകം നമുക്ക് തുറക്കപ്പെട്ട ഒരു പുസ്തകമായി ലഭിച്ചിരിക്കുകയാണ്. ഈ നമ്മളിങ്ങനെ വായിക്കുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പത്രോസ് പെന്തക്കോസ് ദിവസങ്ങൾ പ്രസംഗിച്ചതായ പ്രസംഗ വിഷയം നമ്മൾ ഓർക്കുമല്ലോ. ദാനിയ പ്രസംഗത്തോട് കർത്താവ് പറഞ്ഞു, ഇത് അന്ത്യകാലത്തേക്കുള്ളതാകിയാൽ ഇത് മുദ്ര ഇട്ടിരിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ സമയം അടുത്തിരിക്കാൽ ഈ പ്രവചനം മുദ്രയിടുന്നെന്ന് ദൂതൻ യോഹന്നാനോട് പറയുകയുണ്ടായി. ദാനിയേലിനോട് പറഞ്ഞു, ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ്. എന്നാണ് അന്ത്യകാലം ആരംഭിച്ചത്? പെന്തക്കോസ്ത് നാളിലാണ് ദൈവത്തിൻ്റെ സഭ ആരംഭിച്ചത്. നമ്മൾ അപ്പോസ്തലത്തിൽ 2:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് വലിയൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ആത്മാവ് അവരുടെ മേൽ പകർന്നു. അവർ ഓരോരുത്തരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി എന്ന് നമ്മൾ വായിക്കും. ആ 2:47 പത്രോസിന്റെ ഒരു പ്രസംഗത്തോടുകൂടി കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ ഒരു കാര്യം പറയുവാനാണ് ഈ ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. എന്നാണ് അന്ത്യകാലം ആരംഭിച്ചത്? പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന ഈ 120 പേരുടെ മേൽ ആത്മാവ് വന്നപ്പോൾ അവർ ആ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള ഭക്തിയുള്ള യഹൂദന്മാർ യെരുശലേമിൽ പെരുന്നാളിന് വന്നിരിക്കുകയാണ്. ഈ മുഴക്കം കേട്ടപ്പോൾ അവരെല്ലാവരും മർക്കോസിന്റെ മാളരികിലേക്ക് ഓടിക്കൂടി. അപ്പോൾ അവരുടെ ഭാഷകളിൽ സംസാരിക്കുന്ന കേട്ടപ്പോൾ, വൻകാര്യങ്ങൾ പറയുന്ന കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇവർ പുതുവിഞ്ഞു കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് യോവേൽ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രിയമുള്ളവരെ, പകൽ 3 മണിനേരം മാത്രമേ ആയുള്ളൂ, ഇവർ പുതുവിഞ്ഞു കുടിച്ചവരല്ല. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അളിച്ചിരുന്ന വചനമാണ് ഇവിടെ നിറവേറിയത്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആ പ്രവചനമാണ് ഇവിടെ നിറവേറിയത്. അങ്ങനെയാണെങ്കിൽ അന്ത്യകാലം പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചു കഴിഞ്ഞു. അന്ത്യകാലത്തിൻ്റെ അന്ത്യസമയത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് തുറക്കപ്പെട്ട ഒരു പുസ്തകമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദാനിയേലിനോട് പറഞ്ഞു, ഇത് അന്ത്യകാലത്തേക്കുള്ളതാകിയാൽ ഇത് അടച്ച് മുദ്രയിട്ടേക്കുക. എന്നാൽ യോഹന്നാനോട് പറഞ്ഞു, ഇത് മുദ്രയിടരുത്, ഇത് തുറക്കപ്പെട്ടിരിക്കുകയാണ്. ദാനിയൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ഇപ്പോൾ തുറക്കപ്പെട്ട പുസ്തകമായി നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് നമ്മൾ വ്യക്തമായി പഠിപ്പാൻ തക്കണം പോവുകയാണ്. എല്ലാ സംശയങ്ങളെയും അകറ്റിക്കൊണ്ട് ലളിതമായ ഭാഷയിൽ ഈ 1 മുതൽ 22 വരെ ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതാണ് അടിയൻ്റെ ഉദ്ദേശം. 1 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ഈ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ നിന്ന സഭകളിലെല്ലാം വെളിപ്പാട് പുസ്തകം ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഈ ക്ലാസ്സുകൾ ലോകമെങ്ങും ഉൽഘോഷിക്കണമെന്നുള്ളതാണ് അടിയൻ്റെ ഉദ്ദേശം. അത് ഇൻ്റർനെറ്റ് വഴിയും CD മുഖാന്തരവും ഓഡിയോ കാസറ്റ് മുഖാന്തരവും ഈ ക്ലാസ്സുകൾ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ള അടിയൻ്റെ ഉദ്ദേശം സാധിപ്പിച്ചു തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇൻ്റർനെറ്റ് മുഖാന്തരം ഓരോ ക്ലാസ്സുകളും അനേകർക്ക് ശ്രദ്ധിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2 ക്ലാസ്സുകൾ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, അത് മനുഷ്യൻ്റെ വെളിപ്പാടല്ല, യോഹന്നാൻ്റെ വെളിപ്പാടല്ല, ദൂതന്മാരുടെ വെളിപ്പാടല്ല, ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ആ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുന്ന ഈ സത്യവചനങ്ങൾ തുറന്നു പഠിപ്പാൻ സർവകൃപാലുവായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുറന്നുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.